السلام عليكم ورحمة الله وبركاته. الحمد لله، الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. ما بعد، ഞാൻ ബിലാൽ അബ്ദുൽ ലത്തീഫ്, ലണ്ടൻ ഫാൻഷർ കോളേജിൽ പഠിക്കുന്നു. ദ ലാസ്റ്റ് മൺഡേയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ രണ്ടാഴ്ചകളിലായി നടത്തിവരുന്ന ലൈറ്റ് അപ്പോൺ ലൈറ്റ് എന്ന അപ്ലിഫ്റ്റിംഗ് സ്പിരിച്വൽ സീരീസിന്റെ മൂന്നാമത്തെ സെഷനാണ് നടക്കാൻ പോകുന്നത്. ഈ സെഷനിൽ ഇൻഷാല്ലാ സജദ ദ ക്ലോസസ്റ്റ് ലിങ്ക് ടു ദ ക്രിയേറ്റർ എന്ന വിഷയത്തെ കുറിച്ച് ഇനാം സംസാരിക്കുന്നതായിരിക്കും. ഇനാം 2017 ഡിസംബറിലാണ് കാനഡയിലേക്ക് വന്നത്. ലാംഡൺ കോളേജിലാണ് അദ്ദേഹം പഠിക്കുന്നത്. ബിഗ് ഡേറ്റ എന്ന കോഴ്സാണ് അദ്ദേഹം ചെയ്യുന്നത്. കാസർഗോഡ് ജില്ലയിലാണ് അദ്ദേഹത്തിന്റെ വാസസ്ഥലം. ഇൻഷാല്ല ഈ വെള്ളിയാഴ്ച അദ്ദേഹത്തിന്റെ നിക്കാഹാണ്. എല്ലാവരും അദ്ദേഹത്തിന്റെ ദാമ്പത്യ ജീവിതത്തിന് വേണ്ടി ദുആ ചെയ്യുക ഇൻഷാല്ല. കഴിഞ്ഞ സെഷൻ ജസീം കൂരി അവതരിപ്പിച്ച ഈമാൻ, എഹ്സാൻ ആൻഡ് ഇസ്ലാം, ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ച് ജസീം സംസാരിച്ച ആ സെഷൻ ഇപ്പോൾ അതിന്റെ റെക്കോർഡിംഗ് TLM വെബ്സൈറ്റിൽ ഇപ്പോൾ ലഭ്യമാണ്. TLM വെബ്സൈറ്റിൽ പോവുകയാണെങ്കിൽ അതിന്റെ ഹോം പേജിൽ തന്നെ നിങ്ങൾ ദ ലൈറ്റ് അപ്പോൺ ലൈറ്റിലേക്കുള്ള ലിങ്ക് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ കഴിഞ്ഞ എല്ലാ സെഷന്റെയും റെക്കോർഡിംഗ് കാണാം. അതുപോലെ തന്നെ ഈ സെഷന്റെ റെക്കോർഡിംഗ് അടുത്ത 2-3 ദിവസങ്ങളിലായി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും ഈ സെഷൻ ആക്സസ് ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റുള്ള എല്ലാവർക്കും ഷെയർ ചെയ്യുക ഇൻഷാല്ല. നിങ്ങൾ ലോഗിൻ ചെയ്ത ഉടനെ നിങ്ങൾ മ്യൂട്ടിലായിരിക്കും. അതുകൊണ്ട് തന്നെ ശബ്ദം ഉണ്ടാകുമെന്നുള്ള പേടി വേണ്ട. ശബ്ദം ഉണ്ടാകുന്ന പേടിയിൽ ഇതിൽ കയറാതിരിക്കുകയും വേണ്ട. ഇതൊരു വൺ വേ കമ്മ്യൂണിക്കേഷൻ മാത്രമാണ്. നിങ്ങൾ ഷെയർ ചെയ്യുന്ന ലിങ്ക് എല്ലാവർക്കും ഉപകാരപ്രദമാവട്ടെ. അമീൻ. ഇന്നത്തെ വിഷയമായ നമസ്കാരത്തെ കുറിച്ച് ആയതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വിഷയമാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ദിവസം മിനിമം 5 പ്രാവശ്യമെങ്കിലും നമ്മൾ ചെയ്യേണ്ട ഒരു അമലാണ് നമസ്കാരം. ആ നമസ്കാരം എങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ ഉപകാരപ്രദമാവുക എന്നുള്ളതാണ് ഈ സെഷനിലൂടെ ഇൻഷാല്ല മനസ്സിലാക്കാൻ പോകുന്നത്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസും എന്തെങ്കിലും സംശയമോ ഉണ്ടെങ്കിൽ TLM വെബ്സൈറ്റിനകത്ത് ലൈറ്റ് അപ്പോൺ ലൈറ്റിനകത്ത് ഒരു ഫോമുണ്ട്. ആ ഫോമിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആൻസർ നിങ്ങൾക്ക് ഇൻഷാല്ല അതിൻ്റെതായ ആൾക്കാർ നേരിട്ട് അയച്ചു തരുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും സജഷൻസും ഫീഡ്ബാക്കും പറയാനുണ്ടെങ്കിൽ ആ ഫോം തന്നെ യൂസ് ചെയ്യുക. അടുത്ത പ്രാവശ്യം ഒന്നും കൂടി മെച്ചപ്പെടുത്താൻ വേണ്ടി ഇൻഷാല്ല നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. ഈ സെഷൻ കഴിഞ്ഞാൽ അടുത്ത സെഷൻ ലാസ്റ്റ് സെഷനാണ്. അത് ഖുർആനെ കുറിച്ചുള്ള ഒരു സെഷനാണ്. ഇൻഷാല്ല മുഹമ്മദ് റൌഫ് ആയിരിക്കും സംസാരിക്കാൻ പോകുന്നത്. ആ സെഷനിലും നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക ഇൻഷാല്ല. ഞാനൊരു കിറാത്തോടുകൂടി നമുക്ക് ഈ സെഷൻ തുടങ്ങാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن للمتقين مفازا حدائق وأعنابا وكواعب أترابا وكأسا دهاقا لا يسمعون فيها لغوا ولا كذابا جزاء من ربك غطاء حسابا رب السماوات والأرض وما بينهما الرحمن لا يملكون منه خطابا يوم يقوم الروح والملائكة صفا لا يتكلمون إلا من أذن له الرحمن وقال صوابا ذلك اليوم الحق فمن شاء اتخذ إلى ربه مآبا إنا أنذرناكم عذابا قريبا يوم ينظر المرء ما قدمت يداه ويقول الكافر يا ليتني كنت ترابا صدق الله العلي العظيم. اني انا انامنك ان شاء الله كيمار. السلام عليكم ورحمه الله.
السلام عليكم ورحمه الله تعالى وبركاته. اللهم الحمنا مراشد امورنا واعذنا من شرور انفسنا ومن سيئات اعمالنا رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي اللهم لا علم لنا الا ما علمتنا انك انت العليم الحكيم സഹോദരന്മാരെ സ്നേഹിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഈമാൻ നൽകി നമ്മളെ മുസ്ലിമാക്കി എന്നുള്ളതാണ്. ഇതൊരു മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വതആല ചെയ്തു കൊടുക്കുന്നതിൽ ഏറ്റവും വലിയ അനുഗ്രഹം നിഅമത്ത് എന്ന് പറയുന്നത് ഒരാൾക്ക് ഈമാൻ നൽകുക എന്നുള്ളതാണ്. കാരണം ഇന്ന് ലോകത്ത് എത്രയോ ജനങ്ങള് ഈ ദുനിയാവിലുണ്ട്, എത്രയോ കോടാന കോടി ജനങ്ങളുണ്ട്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ മാത്രം നമുക്ക് മാത്രം ഈ നിഅമത്ത് ഈമാൻ കൈക്കൊള്ളാനുള്ള മുസ്ലിം ആവാനുള്ള നിഅമത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകി. ഇതിനെത്ര ശുക്ർ ചെയ്താൽ നമുക്ക് മതിയാവില്ല സഹോദരന്മാരെ. കാരണം ഇതിന് നമ്മൾ എന്തോ പ്രത്യേക ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊടുത്തിട്ട് നമുക്ക് കിട്ടിയാൽ നമ്മുടെ മാതാപിതാക്കൾ മുസ്ലിമായി നമ്മൾ മുസ്ലിമായി അള്ളാഹുന്റെ ഭാഗത്തു നിന്ന് നിയമത്താണ്. ഈ നിയമത്തിന് എങ്ങനെ ഖദ്ർ ചെയ്യാം? കാരണം ഇതങ്ങനെ എളുപ്പത്തിൽ കിട്ടുന്ന ആൾക്കാരല്ല. കാരണം എത്രയോ ജനങ്ങൾ ഇന്ന് മുസ്ലിമാവാൻ ആഗ്രഹിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഇസ്ലാമിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. പക്ഷെ അവർക്കൊന്നും അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുക്കാത്ത നിയമത്ത് അത് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയെന്നുണ്ടെങ്കിൽ അത് എത്ര വലിയ പ്രഷ്യസായ ഒരു നിയമത്താണ്. അതിന് എത്രത്തോളം ഖദ്ർ ചെയ്യണമെന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് സഹോദരന്മാരെ. കാരണം ഇന്ന് പല അവസ്ഥകളിലായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ സാധിക്കാത്ത എത്രയോ ആൾക്കാരുണ്ട്. സൊസൈറ്റി, അതായത് അവരുടെ വീട്ടിലുള്ള സിറ്റുവേഷൻസ് പേടിച്ചിട്ട് അല്ലെങ്കിൽ അറിവില്ലായിട്ട് മനസ്സിലാവായിട്ട് മനസ്സ് പഠിക്കുന്നുണ്ട്, പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് കൊടുക്കാനായിട്ട്. കാരണം ഇതൊക്കെ ഒരു തൗഫീഖിന്റെ ഭാഗമാണ് സഹോദരന്മാരെ. അപ്പൊ ഇതിനെ ഖദ്ർ ചെയ്യാം. ഇതിനെങ്ങനെ ഖദ്ർ ചെയ്യാം? കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു മനുഷ്യന് ഒരാളെ ദുനിയാവിൽ കേൾക്കുമ്പോൾ കുറെ രീതിയിലാണ് ഒരാൾ ദുനിയാവിലേക്ക് വന്ന് തിരിച്ചു പോകുന്നത് എന്ന് പറയുന്നത്. ചില ആളുകളുണ്ട് അവരെങ്ങനെ വരും എന്ന് പറഞ്ഞാല് അവര് ഈമാൻ ഇല്ലാത്ത അവസ്ഥയിൽ ദുനിയാവിലേക്ക് വരും. ചിലപ്പോ അല്ല മുസ്ലിമായിട്ട്, അതായത് മുസ്ലിം അല്ലാത്ത അവസ്ഥയിൽ ദുനിയാവിലേക്ക് വന്നിട്ട് അള്ളാഹിന്റെ അള്ളാഹ് ഹിദായത്ത് കൊടുത്തിട്ട് അള്ളാഹിന്റെ തൗഫീഖ് കാരണമായിട്ട് അവർ ഈമാനുള്ള അവസ്ഥയിൽ ഈ ദുനിയാവ് ആഖിറത്തിലേക്ക് തിരിച്ചു പോകും. പിന്നെ ചില ആളുകളുണ്ട് അവർ എന്ത് ചെയ്യും, അവര് ഈമാന് ഉള്ള അവസ്ഥയിൽ വരും, എന്നിട്ട് അള്ളാഹ് കാക്കട്ട് ഈമാൻ ഇല്ലാത്ത അവസ്ഥയിൽ മരിച്ചു പോകും. ചില ആളുകൾ ഈമാൻ ഇല്ലാത്ത അവസ്ഥയിൽ വരും, എന്നിട്ട് ഈമാൻ ഇല്ലാത്ത അവസ്ഥയിൽ തന്നെ തിരിച്ചു പോകും. പിന്നെ ചില ആളുകളുണ്ട് അവരെന്ത് ചെയ്യും, അവർ അള്ളാഹു സുബ്ഹാനഹു വതആലന്റെ തൗഫീഖ് കൊണ്ട് ഈമാനുള്ള അവസ്ഥയിൽ വന്നു, എന്നിട്ട് എന്ത് ചെയ്യും, അള്ളാഹിന്റെ ദീൻ അനുസരിച്ച് ജീവിച്ചിട്ട് ഈമാൻ ആ ഈമാന്റെ മുകളിൽ പരിശ്രമം നടത്തും. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ കൂട്ട ആൾക്കാരിൽ നമ്മളെ പെടുത്തിട്ട്. ആമീൻ. അപ്പൊ ഈ നിയമത്തിന് എങ്ങനെ ഖദ്ർ ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെ ഖദ്ർ ചെയ്യാന്ന് വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഇനി ശുക്ർ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ മെയിൻ. ഇതിനെ ശുക്ർ ചെയ്യുക. എങ്ങനെ ശുക്ർ ചെയ്യാൻ? ശുക്ർ എന്ന് പറയുന്നത് അള്ളാഹിന്റെ ദീൻ അനുസരിച്ച് ജീവിച്ച് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കലാണ്. ദീന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കലാണ് ശുക്ർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദീൻ എന്നാൽ എന്താണ്? ദീൻ എന്ന് പറഞ്ഞാല് അള്ളാഹിന്റെ കൽപ്പന, അള്ളാഹു സുബ്ഹാനഹു വതആലന്റെ കൽപ്പന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയിലൂടെ പിൻപറ്റി പൂർത്തീകരിക്കലാണ്. അതാണ് ദീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹിന്റെ കൽപ്പന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച രീതിയിൽ പൂർത്തീകരിക്കലാണ് ദീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ദീനിന്റെ ഒരു അടിസ്ഥാനപരമായ അതിന്റെ ഒരു മെയിൻ ദീനിന്റെ മെയിൻ തൂണായിട്ടുള്ള ഒരു അമലാണ് നമസ്കാരം എന്ന് പറയുന്നത്. ഏറ്റവും അടിസ്ഥാനപരമായ, അതായത് ഒരു മുഅ്മിന്റെയും ഒരു കാഫിറിന്റെയും ഇടയിലുള്ള മറയാണ് നമസ്കാരം. സഹാബാക്കളിൽ പല ഉന്നത ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഗുണമാണ് നമസ്കാരം എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല, അതായത് നമസ്കാരം എന്ന് പറയുന്നത് അള്ളാഹുവായിട്ടുള്ള മുനാജാത്താണ്. നമസ്കാരം ഉദ്ദേശിക്കുന്നത് അള്ളാഹു തആലയുടെ കുദ്രത്തിൽ നിന്നും നേരിട്ട് പ്രയോജനമെടുക്കുന്നതിന് അള്ളാഹുവിന്റെ കൽപ്പനകളെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിൽ പൂർത്തീകരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും അടിസ്ഥാനപരവുമായ ഒരു അമലാണ് നമസ്കാരം. അള്ളാഹിന്റെ കുദ്രത്തിൽ നിന്നും നേരിട്ട് പ്രയോജനം എടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടിയിട്ട് അള്ളാഹ് കൊടുത്ത നമുക്ക് അള്ളാഹിന്റെ കുദ്രത്ത് നിന്ന് വാങ്ങിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയാണ് അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ച രീതിയിലുള്ള ഒരു അമലാണ് നമസ്കാരം. ഈ നമസ്കാരം കൊണ്ട് അതായത് അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. അല്ലാഹു തആല പറയുന്നത് അങ്കബൂത്ത് എന്ന സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമസ്കാരത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്, തീർച്ചയായും നമസ്കാരം നിന്ദ്യവും നിഷിദ്ധവുമായ പ്രവൃത്തികളിൽ നിന്നും തടഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ, അതായത് പണ്ഡിതന്മാർ ഇതിന്റെ ഉദ്ദേശം ഇങ്ങനെ അതായത് അതിനെ വിവർത്തനം ചെയ്യുന്നുണ്ട്. പിന്നെ അതായത് നമ്മുടെ ജീവിതത്തിൽ അതായത് നമസ്കാരം എന്ന് പറയുന്നത് എങ്ങനെ നിന്ദ്യവും നിഷിദ്ധവുമായ പ്രവൃത്തികൾ നമ്മൾ തടഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാല് ഏത് രീതിയിൽ നമ്മുടെ നമസ്കാരത്തിൽ നമ്മുടെ ശരീരത്തിന് നമ്മുടെ നോട്ടത്തിന് നമ്മുടെ നമ്മുടെ വായ സംസാരത്തെ നമ്മുടെ ബോഡി ലാംഗ്വേജ് നമ്മുടെ എല്ലാ ഭയഭക്തി ഏത് രീതിയിൽ നമ്മുടെ നമസ്കാരത്തിലുണ്ട് അതേ രീതിയിൽ നമ്മുടെ പുറമേയുള്ള ജീവിതം ആക്കി തീർക്കലാണ്. നമ്മളെ കണ്ണിനെ സൂക്ഷിക്കല്, നമ്മുടെ വായന സൂക്ഷിക്കല്, അള്ളാഹുവിനോടുള്ള തഖ്‌വ പേടി. അതായത് ഒരു മനുഷ്യന് നല്ല രീതിയിൽ നമസ്കരിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിൽ തെറ്റുകൾ ഉണ്ടാവില്ല എന്നാണ്. അള്ളാഹുവിനെ പേടിക്കും. അപ്പൊ ഈ നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കണം. ഏത് രീതിയിൽ ഉണ്ടാക്കി തീർക്കണം? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ച രീതിയിൽ ഉണ്ടാക്കി തീർക്കണം. നമസ്കാരം എന്ന് പറയുന്നത് ദീനിന്റെ തൂണാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ഈമാന് ശേഷം ഖിയാമത്ത് നാളില് ആദ്യമായി ചോദിക്കപ്പെടുന്ന ഒരാള് ഒരു മനുഷ്യന്റെ ഒരു അള്ളാഹിന്റെ അടിമന്റെ ആദ്യമായിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല ചോദിക്കുന്നത് നമസ്കാരത്തെ കുറിച്ച്. നമസ്കാരം ആ ചോദ്യത്തിൽ നമസ്കാരത്തെ കുറിച്ച് അവന് ഫെയിലായി കഴിഞ്ഞാല് അവന്റെ ബാക്കിയെല്ലാ അമലും പൊട്ടിപ്പൊളിഞ്ഞു പോകുന്നതാണ്. ഹദീസിന്റെ അസ്ഥി വരുന്നുണ്ട്, എല്ലാ അമലും പൊട്ടിപ്പൊളിഞ്ഞു പോകുന്നതാണ്. നമസ്കാരത്തിന്റെ വിഷയത്തിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ബാക്കിയെല്ലാ വിഷയത്തിലും പരാജയപ്പെടും. അതേ നമസ്കാരത്തിന്റെ വിഷയത്തിൽ അവൻ വിജയിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാ വിഷയത്തിലും വിജയിക്കും. നമസ്കാരം ഏത് രീതിയിൽ നമസ്കരിക്കണം? പല രീതിയിലുള്ള നമസ്കാരമുണ്ട്. നമ്മളെ അതായത് നമ്മളെ എന്റെ അവസ്ഥ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഇത്രയും നല്ല നിയമം, അതായത് നമ്മൾക്ക് ഏത് കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള നമസ്കാരമാണ് നമസ്കാരം. നമുക്ക് കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റണം നമസ്കാരം കൊണ്ട്. അഞ്ച് വക്തുള്ള നമസ്കാരം നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഫർളാക്കിയിട്ടുള്ള അഞ്ച് വക്ത നമസ്കാരമാണ്. അത് നമ്മുടെ മുകളിൽ കടമയാണ്. അപ്പൊ ഈ അഞ്ച് വക്ത നമസ്കാരം നമസ്കരിച്ചില്ലെങ്കിൽ അള്ളാഹ്ക്ക് ഒന്നും കൂടാനില്ല. അള്ളാഹ്ക്ക് നമ്മൾ നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹ്ക്ക് ഒന്നും കൂടാനില്ല. നമ്മൾ നമസ്കരിച്ചില്ലെങ്കിൽ അള്ളാഹ്ക്ക് ഒന്നും കുറയാനും പോകുന്നില്ല. അപ്പൊ ഇത് ആർക്കാണ് ബെനിഫിറ്റ്? ഇതിൽ ബെനിഫിറ്റ് നമുക്ക് മാത്രമാണ്. ഇത് കടമയാണ്, ഒരു മനുഷ്യന്റെ കടമയാണ് നമസ്കരിക്കല്. ഒരാള് നമസ്കാരം കൃത്യനിഷ്ഠയോടെ നമസ്കരിച്ചാല് അള്ളാഹു സുബ്ഹാനഹു വതആല എത്രയോ ബെനിഫിറ്റ്സ് നമുക്ക് തരുന്നുണ്ട്. ഹദീസിന്റെ ആശയങ്ങൾ വരുന്നുണ്ട്. അതായത് അവന്റെ ആദ്യം അള്ളാഹു സുബ്ഹാനഹു വതആല അഞ്ച് വക്ത നമസ്കാരം കൃത്യനിഷ്ഠയോടുകൂടി ഭയഭക്തിയോടുകൂടി സമയത്തെ ഗൗനിച്ച് ഒരാൾ നമസ്കരിക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ജീവിതത്തിലെ പ്രയാസത്തെ ആദ്യം അള്ളാഹു സുബ്ഹാനഹു വതആല മാറ്റിക്കളയും. ഒരു മനുഷ്യന് ഏറ്റവും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും ഇതെന്ന് പറയുന്നത് ജീവങ്ങളുടെ പ്രയാസങ്ങൾ, എത്രയോ പ്രശ്നങ്ങളുണ്ട്. ആ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല മാറ്റിയെടുക്കും. പിന്നെ പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല ജീവിതത്തിൽ ബർക്കത്ത് നൽകും. ഏതൊരു കാര്യത്തിൽ ബർക്കത്ത് നൽകും? നമുക്ക് ഏറ്റവും പ്രശ്നം എന്ന് പറയുന്നത് ബർക്കത്തില്ലായ്മയാണ്. ഈ ബർക്കത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തരും. പിന്നെ സാലിഹ്യങ്ങളുടെ ലക്ഷണം വരും, മുഖത്തിന് ഭയങ്കര തേജസ് ഉണ്ടാവും. സാലിഹ്യങ്ങളുടെ ലക്ഷണത്തിൽ പെട്ടതാണ് നമസ്കാരം. അഞ്ചു വക്ത നമസ്കരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാലിഹ്യങ്ങളുടെ ലക്ഷണത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകും. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറയുന്നുണ്ട്, നിശ്ചയം വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും വിശിഷ്യ നമസ്കാരത്തിൽ കൃത്യനിഷ്ഠത പുലർത്തുകയും സകാത്ത് കൊടുത്തു വീട്ടുകയും ചെയ്യുന്നവർക്ക് അവരുടെ രക്ഷിതാവെങ്കിൽ അവരുടെ പ്രതിഫലം സുരക്ഷിതമായിരിക്കുന്നു. അവർക്ക് യാതൊരു വിധ ഭയവും ഉണ്ടായിരിക്കുന്നില്ല. അവർ ദുഃഖിക്കുന്നവരുമല്ല. അതായത് ദുനിയാവിലും ആഖിറത്തിലും നമസ്കരിച്ചില്ലെങ്കിൽ കുറെ നമ്മളിങ്ങനെ പേടിപ്പിച്ചു കഴിഞ്ഞാല് അതായത് നമസ്കരിച്ചില്ലെങ്കിൽ എത്രയോ ദൂഷ്യഫലങ്ങളുണ്ട്. അതായത് അഞ്ചു വക്ത നമസ്കാരങ്ങൾ, അതായത് മീൻസ് ഒന്നാമത്തെ മെയിനായിട്ട് പറയാനുള്ള കാരണം വെച്ചാല് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം നമസ്കരിച്ചില്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ജീവിതത്തിന് ബർക്കത്ത് എടുത്തു കളയും. എന്തിലും നമുക്ക് ബർക്കത്ത് കാണൂല. എത്ര ചിലപ്പോ കുറെ നമ്മൾ വീട്ടിൽ നമ്മൾ കുറെ ഏൺ ചെയ്യുന്നുണ്ട്, കുറെ സമ്പാദിക്കുന്നുണ്ട്, പക്ഷേ ബർക്കത്ത് ഉണ്ടാവില്ല. ഒരു മനുഷ്യന് ഇത്ര പൈസ ഉണ്ടായിട്ട് ബർക്കത്ത് ഇല്ലെങ്കിൽ നമുക്ക് ഏത് വയല് ചെലവാന്ന് മനസ്സിലാവില്ല. പൈസന്റെ കാര്യങ്ങളിൽ, സമയത്തിന്റെ കാര്യത്തിൽ ബർക്കത്ത് എല്ലാ കാര്യത്തിലും അപ്ലിക്കബിൾ ആണ്. സമയത്തിന്റെ കാര്യത്തില് ബർക്കത്ത് ഉണ്ടാവില്ല. ചില സമയങ്ങൾ നമുക്ക് മനസ്സിലാവും, അതായത് നമ്മൾ കുറെ ചുരുങ്ങിയ സമയം കൊണ്ട് കുറെ കാര്യങ്ങൾ ചെയ്തു തീർത്തുന്നുള്ള ഒരു നമുക്കൊരു ബോധ ചിന്ത ഉണ്ടാവും. അത് സമയത്തിന്റെ ബർക്കത്ത്. ചില സമയങ്ങളിൽ നമ്മൾ എത്രയോ ഒരു ദിവസം 24 hours ഉണ്ടായിരുന്നു, നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർത്തുന്നുള്ള ഒരു ചില ഒരു ചിന്താഗതി വരും. അതെന്താ, സമയത്തിന് ബർക്കത്ത് ഉണ്ടാക്കി. അപ്പൊ ജീവിതത്തിലെ ബർക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വതാല എടുത്തു കളയുന്നതും വെക്കുന്നതും നമസ്കാരത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ഹദീസിന്റെ ആസ്തി തരുന്നുണ്ട്. പിന്നെ സജ്ജനങ്ങളുടെ, അതായത് മുഖത്തുനിന്നുള്ള ലക്ഷണം അല്ലാഹു സുബ്ഹാനഹു വതാല, സാലിങ്ങളെ ലക്ഷണം അല്ലാഹു സുബ്ഹാനഹു വതാല എടുത്തു കളയും. പിന്നെ സജ്ജനങ്ങളുടെ അവന്റെ ദുആകളൊന്നും സ്വീകരിക്കൂല. നമസ്കാരം കൃത്യനിഷ്ഠത ആയില്ലെങ്കിൽ, നമസ്കാരം അതായത് കൃത്യനിഷ്ഠത ആണ് ഉദ്ദേശിച്ചത്, നമസ്കാരം വിട്ടുകളയുന്നതല്ല, സമയത്ത് ഗൗനിച്ച് നമ്മൾ നമസ്കാരങ്ങളെ പാഴാക്കുന്ന അവസ്ഥയാണെങ്കിൽ ഇത് പിന്തിച്ചിട്ട് നമ്മൾ ഏത് രീതിയിലാണ് നമസ്കാരത്തിൽ പിന്തിക്കുന്നത് അതേ രീതിയിൽ നമ്മൾ അള്ളാഹ കൺസിഡർ ചെയ്യുന്നുണ്ട്. നമസ്കാരത്തെ ഏത് രീതിയിൽ നമ്മൾ വാല്യൂ ചെയ്യുന്നുണ്ട് അതേ രീതിയിൽ അള്ളാഹ നമ്മളെ വാല്യൂ ചെയ്യും. അപ്പൊ ഒരാള് നമസ്കാരത്തെ കൃത്യനിഷ്ഠയോടെ നിസ്കരിച്ചില്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മുടെ ദുആകളൊന്നും കബൂലാവില്ല. പിന്നെ സാലിഹീങ്ങൾ, സജ്ജനങ്ങളുടെ ദുആകളിൽ നമുക്ക് യാതൊരു പങ്കുമില്ല. നമ്മളെ സ്വന്തമായിട്ട് നമ്മുടെ ദുആകൾ അള്ളാഹു സുബ്ഹാനഹു വതാല കബൂൽ ചെയ്യൂല. പിന്നെ എന്ന് പറയുന്നത് സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ, ദുആകളുടെ കൂട്ടത്തിൽ നമുക്ക് നമ്മളെ ഉൾപ്പെടുത്തൂല. നമ്മളെപ്പോഴും പ്രശ്നമാണ്, നമ്മളെ മെയിൻ പ്രശ്നം എന്താണ്, നമ്മുടെ ദുആകളൊന്നും സ്വീകരിക്കുന്നില്ല. നമുക്ക് എപ്പോഴും പ്രശ്നമാണ് ദുആകൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളത്. അപ്പൊ ദുആകൾ സ്വീകരിക്കാനുള്ള കാരണം, സ്വീകരിക്കാത്തുള്ള കാരണം, നമ്മുടെ നമസ്കാരം അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്, ദുആക്കള് സ്വീകരിക്കാത്തുള്ള കാരണം വെച്ചാൽ നമ്മളെ നമസ്കാരം ശരിയായെന്നുള്ളതാണ് ദുആക്കള് സ്വീകരിക്കാത്തുള്ള കാരണം. അപ്പൊ നമസ്കാരം എന്ന് പറയുന്ന വലിയ വിഷയമാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല നാളെ അള്ളാഹുന്റെ കോടതിയിൽ ആദ്യം മെയിൻ ആയിട്ട് ചോദിക്കുന്നത് നമസ്കാരത്തെ കുറിച്ചാണ്. അതിൽ ഫെയിലായി കഴിഞ്ഞാൽ എല്ലാം ഫെയിൽ. ഒരാൾ നമസ്കാരത്തെ എങ്ങനെ നമസ്കരിക്കുന്നത്, ഖുശൂഉ ഖുദൂഉ, അതായത് ഭയഭക്തിയോടെ കൂടിയ നമസ്കാരമാണ് ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത്. സഹാബാക്കൾ ഏത് രീതിയിൽ നമസ്കരിച്ചു എന്നുള്ളത്, അതായത് പല ഹദീസുകളിലും കാണാം. എന്റെ ഹദീസുകളുടെ വിവരണമൊക്കെ ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട്, ഇതിൽ നിന്നാണ് ഞാൻ ഏത് ബുക്കാണ് റെഫർ ചെയ്തത്, ആരുടെ ഗ്രന്ഥകർത്താവൊക്കെ ഞാൻ ലാസ്റ്റ് റെഫർ ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് അതിൽ നോക്കാം. അപ്പൊ അത് ഹദീസിന്റെ ആശയങ്ങളിൽ സഹാബാക്കളുടെ നമസ്കാരം ഏത് രീതിയിലായിരുന്നു എന്നുള്ളത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അതായത് ഒരു സഹാബി, ആ സഹാബിന്റെ വീട്ടിൽ ഭയങ്കര, പെണ്ണുങ്ങൾ പറയുന്നുണ്ട് ഭയങ്കര പട്ടിണിയാണ്, വീട്ടിൽ കഴിക്കാൻ ഭക്ഷണമല്ല. അപ്പൊ സഹാബി എന്ത് ചെയ്തു എന്ന് പറഞ്ഞാല് നേരെ രണ്ടരക്കാത്ത സുന്നത്ത് നിസ്കരിക്കാൻ പള്ളിയിലോട്ട് പോയി. അങ്ങനെ നിസ്കരിച്ച്, സുന്നത്ത് നിസ്കരിച്ച് അള്ളാഹോട് ചോദിച്ച് തിരിച്ചു വന്ന് വീട്ടിൽ എന്തുണ്ടെന്ന് ചോദിച്ചു. പെണ്ണുങ്ങൾ പറയുന്നു വീട്ടിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് പ്രശ്നം? അപ്പം സഹാബിക്ക് മനസ്സിലാന്ന് വെച്ചാല് പ്രശ്നം എന്താണ്, എന്റെ നമസ്കാരത്തിലുള്ള പ്രശ്നമായിരിക്കും, എന്റെ നമസ്കാരമാണ് പ്രശ്നം. എന്നിട്ട് വീണ്ടും ആ സഹാബി എന്ത് ചെയ്ത് നമസ്കരിക്കാൻ പോയി. എന്നിട്ട് ആ സഹാബി വീണ്ടും നമസ്കരിച്ച് ദുആ ചെയ്ത് തിരിച്ചു വീട്ടിൽ വന്നു. തിരിച്ചു വീട്ടിൽ വന്നിട്ട് നോക്കിയപ്പം ഭക്ഷണമല്ല, അതേ അവസ്ഥയാണ്. പിന്നെ എന്ത് ചോദിച്ച്, എന്റെ നമസ്കാരത്തിന്റെ കോട്ടമാണ്, കാരണം അള്ളാഹിന്റെ കുദ്രത്തിൽ നിന്ന് ചോദിക്കാൻ വേണ്ടിട്ട് അള്ളാഹു സുബ്ഹാനഹു വതാല നൽകിയൊരു അമലാണ് നമസ്കാരം. എന്ത് ചോദിക്കാനുള്ള അള്ളാഹായിട്ടുള്ള മുനാജാത്താണ്, അള്ളാഹായിട്ടുള്ള സംഭാഷണമാണ് നമസ്കാരം. അതായത് നമ്മുടെ കടമ ചോദിച്ചിട്ട് ബാക്കി എന്തിനും, അതായത് നമ്മൾക്ക് ഒരു കാര്യം വന്നു കഴിഞ്ഞാല് എന്തിനും അള്ളാഹായിട്ടുള്ള ഒരു രോഗം വന്നു കഴിഞ്ഞാല് ആദ്യം അള്ളാഹോട് ചോദിക്കാം, നിസ്കരിച്ച് ദുആ ചെയ്യാം. എല്ലാത്തിനും നമസ്കാരം മുമ്പിൽ വെക്കുന്നുണ്ട്. ഒരു കാര്യം, നല്ല തീരുമാനം എടുക്കുന്നത് രണ്ടരക്കാത്ത ഇസ്തിഖാറ ദുആ ചെയ്യുക, തീരുമാനം എടുക്കുക. അതായത് ഹാജത്ത് നമസ്കാരം, നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കണം. അതായത് ഫർള് നമസ്കാരങ്ങൾ കഴിഞ്ഞിട്ടുള്ള പിന്നെയുള്ള നമസ്കാരങ്ങൾ, ഇഷ്ടംപോലെ നമസ്കാരങ്ങളുണ്ട്. അങ്ങനെ ഈ സഹാബി വീണ്ടും വീട്ടിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ഭക്ഷണമില്ലാത്ത അവസ്ഥ മനസ്സിലാക്കി വീണ്ടും പള്ളിയിലോട്ട് പോയി നമസ്കരിച്ച് വീണ്ടും ദുആ ചെയ്ത് വീട്ടിൽ വന്നപ്പോ വീട്ടിന്ന് കണ്ട അവസ്ഥ എന്താ വെച്ചാല് അമ്മിക്കല്ലിന്റെ അടി, അതായത് അമ്മിക്കല്ലിന്റെ അടിയിൽ നിന്ന് മാവ് ഇങ്ങനെ പുറപ്പെടുകയാണ്, മാവ് ഇങ്ങനെ വരികയാണ്. ആ മാവ് അവരെന്ത് ചെയ്ത്, സഹാബിയും പെണ്ണു സഹാബി വരുന്ന ഇതേം കൂടിയിട്ട് ഭാര്യയും കൂടിയിട്ട് പാത്രങ്ങളൊക്കെ നിറച്ച് നിറച്ചിട്ട് പിന്നെ ഇത് നിൽക്കുന്നില്ല. നിൽക്കാത്ത അവസ്ഥ കണ്ടപ്പോ ഇവർ അമ്മിക്കലൊന്നും എടുത്തു മാറ്റി നോക്കുമ്പോൾ അതിൽ നിന്ന് ചെറിയൊരു ഗോതമ്പ് പൊടി കാണുന്നുണ്ട്. അപ്പൊ അതിൻ്റെ ഉള്ളത് അള്ളാഹു സുബ്ഹാനഹു, ഒരു ഗോതമ്പിന് പൊടി ഉള്ള അള്ളാഹു സുബ്ഹാനഹു ഇത്രയും വലിയ ഭക്ഷണങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തന്നെ കൊണ്ടുവന്നത്, അള്ളാഹിന്റെ കുദ്രത്തിന് കൊണ്ടുവന്നത്. അപ്പൊ ഇതെങ്ങനെയാണ്, നമ്മുടെ നമസ്കാരം ശരിയായിട്ടില്ല എന്നുള്ള ചിന്തയാണ്, എന്നിട്ട് അതിനെ ശരിയാക്കി എടുത്തതാണ്. ഇത് സുന്നത്ത് നമസ്കാരത്തിന്റെ കാര്യം എന്ന് പറയുന്നത്. അതുപോലെ ആക്കി തീർക്കണം. സഹാബാക്കളുടെ നമസ്കാരം ഏത് രീതിയിലായിരുന്നു, ആ രീതിയിലാക്കി നമ്മൾ നമസ്കാരം മാറ്റിയെടുക്കണം. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, എന്റെ സഹാബാക്കൾ നക്ഷത്രത്തിന് തുല്യരാണ്, അവർ ആര് പിൻപറ്റിയാലും എന്ന സ്വർഗത്തിലാണ്. സഹാബാക്കളുടെ നമസ്കാരം ഏത് രീതിയായിരുന്നു? ഒരു പ്രാവശ്യം ഒരു സഹാബി പള്ളിയിലോട്ട് പോകുന്ന സമയത്ത്, ജമാഅത്ത് നമസ്കാരത്തിന് പള്ളിയിലോട്ട് പോകുമ്പോൾ ആദ്യത്തെ തക്ബീർ മിസ്സായി, അതായത് ആദ്യത്തെ കൈകെട്ടുന്ന ആ സമയത്തുള്ള ആദ്യത്തെ ഇത് മിസ്സായി, തക്ബീർ മിസ്സായി പോയി. ആ സഹാബി എന്ത് വെച്ചാല് ബോധം കെട്ട് വീണു എന്നാണ് ഈ വിവരം അബൂബക്കർ റളിയല്ലാഹു അറിഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹു പോയിട്ട് ആ സഹാബിനോട് ചോദിച്ച്, നിങ്ങള് എനിക്ക് ആ ബോധം കെട്ടിന്റെ പ്രതിഫലം എനിക്ക് തരും, എന്റെ നമസ്കാരത്തിന്റെ പ്രതിഫലം നിങ്ങൾക്ക് തരാം. അത്ര പേടിയായിരുന്നു നമസ്കാരം മിസ്സാവും, അതായത് നമസ്കാരത്തിന് മിസ്സിംഗ് അല്ല, നമസ്കാരത്തിന്റെ കൃത്യനിഷ്ഠതനെ കുറിച്ചുള്ള പേടി അത്രത്തോളം ഉണ്ടായിരുന്നു സഹാബാക്കളുടെ ജീവിതത്തിൽ. ആ ഒരു ചിന്ത, ആ ഒരു പേടി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കണം. നമസ്കാരം എന്ന് പറഞ്ഞാല് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു മനുഷ്യന്റെ, അത് കാഫിറിന്റെ മുമ്പിന്റെ ഇടയിലുള്ള മറയാണ് നമസ്കാരം. നമസ്കാരം ദീന്റെ തല, ഇത് ദീന് ഒരു മനുഷ്യന്റെ തലയിലുള്ള സ്ഥാനമാണ് ദീനിൽ നമസ്കാരത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത്. അതില്ലെങ്കിൽ പോയി. ഒരാള് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു മനുഷ്യന് നമസ്കരിച്ചാൽ കൊടുക്കുന്ന നിയമത്തുകള് നിയമത്തിന് കണക്കും കഴിയില്ല. അലി റളിയല്ലാഹു അൻഹു പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന വസിയത്ത് ഇപ്രകാരമായിരുന്നു. അതായത് ഹദീസ് അബൂ ദാവൂദ് അവരുടെ ഹദീസുകൾ വരുന്നുണ്ട്. അതായത് റളിയല്ലാഹു അൻഹു പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന വസിയത്ത് ഇപ്രകാരമായിരുന്നു, നമസ്കാരം നിങ്ങൾ ഗൗനിക്കുക. നിങ്ങളുടെ കീഴിലുള്ളവരോടുള്ള കടമകൾ പാലിക്കുന്ന വിഷയത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുക. അത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാന നിമിഷങ്ങളിൽ പോലും, ആ സഖറാത്തിന്റെ അതായത് ആ മരണത്തിന്റെ അവസ്ഥയിൽ പോലും ഉമ്മത്തിന്റെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഭയങ്കര ബേജാറായിരുന്നു, ടെൻഷനായിരുന്നു. കാരണം അത്രത്തോളം നമസ്കാരത്തിന് മുറുകെ പിടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര താക്കീത് തരുന്നുണ്ട്. കാരണം ഒരാള് നമസ്കാരത്തിന് പിടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കിന്ന് പല സിറ്റുവേഷൻസ് ഉണ്ട്. ഞാനടക്കമുള്ള സ്റ്റുഡന്റ് ആയിട്ട് കാനഡയിൽ വന്നപ്പം ആദ്യം ഞാന് വന്ന സമയത്ത് ആ പള്ളിയൊന്നും ഉണ്ടായിരുന്നില്ല. ആ പള്ളി ഉണ്ടായിരുന്നു, പക്ഷെ പള്ളീന്റെ അവസ്ഥ എന്ന് പറഞ്ഞാല് ഖുത്ബ മാത്രമുള്ള, അതായത് ജുമാ മാത്രമുള്ള ഒരു പള്ളിയായിരുന്നു. അപ്പം ആദ്യം അതിൽ നിന്നൊരു ടച്ച് കിട്ടാൻ ഇച്ചിരി പാടായിരുന്നു. പിന്നെ ടൈം, നമുക്ക് കുറെ ടൈമുണ്ട്. നമ്മൾ പഠിക്കുന്ന ആൾക്കാരാണ്, പണിയെടുക്കുന്ന ആൾക്കാരാണ്. അപ്പൊ പല തിരക്കിലുള്ള ആ സമയത്ത് നമ്മൾ എത്രത്തോളം അള്ളാഹിന്റെ ദീന്, അള്ളാഹിന്റെ നമസ്കാരത്തിന്, അള്ളാഹ് നമ്മളോട് പറഞ്ഞ നമസ്കാരത്തിന് എത്രത്തോളം മുൻഗണന കൊടുക്കുന്നു എന്നുള്ളതാണ് പ്രയോറിറ്റി. എത്ര പ്രയോറിറ്റി കൊടുക്കുന്നു നമ്മുടെ ദുനിയാവിന്റെ കാര്യത്തിനാണോ, നമ്മുടെ ആഖിറത്തിന്റെ കാര്യത്തിനാണോ എത്ര പ്രയോറിറ്റി കൊടുക്കുന്നത് നമ്മൾ ചിന്തിച്ചാൽ മതി. നമുക്ക് ഒരു കാര്യം മുമ്പിൽ വന്നു. ഫോർ എക്സാമ്പിൾ, നമുക്ക് ദുനിയാവിന്റെ ഒരു വിഷയം വന്നു, ആ സമയത്തായിരിക്കും നമുക്ക് നമസ്കാരത്തിന്റെ ബാങ്കിന്റെ വിളി വരുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ എത്രത്തോളം നമസ്കാരത്തിന് അല്ലെങ്കിൽ അഖിറത്തിന്റെ ഒരു കാര്യത്തിന് മുൻഗണന പ്രയോറിറ്റി കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതാണ്. ഇതർ നമ്മൾ നമസ്കാരത്തിലേക്ക് തിരിയുന്നു, അല്ലെങ്കിൽ നമ്മൾ ദുനിയാവിന്റെ കാര്യങ്ങൾ മുമ്പിൽ വെക്കുന്നു. അതുപോലെ തന്നെ ആയിരിക്കും അല്ലാഹ് നമ്മളോടും ഏത് രീതിയിൽ നമ്മൾ അല്ലാഹിന്റെ ദീനിനെ, അല്ലാഹ് പറയുന്ന ഹദീസിന്റെ അവസ്ഥ വരുന്നുണ്ട്, അതായത് വരുന്നുണ്ട്, നിങ്ങൾ എന്റെ ദീനിനെ സഹായിക്കും ഞങ്ങളെ സഹായിക്കാന്ന് പറഞ്ഞു. നമ്മൾ ഏത് രീതിയിൽ അള്ളാഹിന്റെ ദീനിനെ സഹായിക്കുന്നുണ്ട്, നമ്മളെ ദീൻ നമസ്കാരത്തെ ഗൗനിക്കുന്നുണ്ട്. അതായത് നമ്മൾ നമസ്കാരം എന്ന് പറഞ്ഞാൽ എങ്ങനെ, നമസ്കാരം എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുന്നല്ല പറഞ്ഞ, സമയത്തെ പാലിച്ച് കൃത്യനിഷ്ഠതയോട്, സമയത്തെ ഗൗനിച്ച് കൃത്യനിഷ്ഠതയോട് നമസ്കരിക്കാനാണ് പറഞ്ഞത്. പിന്നെ സിറ്റുവേഷൻസ് ഉണ്ടാവും, ഭയഭക്തി, രോഗം, യാത്ര, ഇതുപോലുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവും. അവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഇളവ് നൽകിയിട്ടുണ്ട്, എന്നിട്ട് നമസ്കാരം ഒഴിവാക്കാനുള്ള ഇളവ് അത് നമുക്ക് നൽകിയിട്ടില്ല. എന്തിന്? ഏറ്റവും അതായത് തീരെ കഴിയാത്ത ആൾക്കാർക്ക് പോലും അള്ളാഹു സുബ്ഹാനഹു വതആല കണ്ണുകൊണ്ടെങ്കിലും മനസ്സിലെങ്കിലും നമസ്കരിക്കാൻ പറഞ്ഞു. അത്രത്തോളം നമസ്കാരത്തിന് ഇളവ് എന്ന സംഭവം ഇല്ല. നിന്ന് നമസ്കരിക്കാൻ പറ്റാത്ത, നിന്ന് നമസ്കരിക്കണം എന്ന് പറയുന്നത്, നിന്ന് നമസ്കരിക്കാൻ പറ്റാത്തത് ഇരുന്ന് നമസ്കരിക്കും, നമസ്കരിക്കാൻ പറ്റാത്തത് കിടന്ന് നമസ്കരിക്കും, കിടന്ന് നമസ്കരിക്കും, കണ്ണുകൊണ്ട് നമസ്കരിക്കും, കണ്ണുകൊണ്ട് നമസ്കരിക്കാൻ പറ്റില്ല, അതായത് ഹൃദയം കൊണ്ടെങ്കിൽ നമസ്കരിക്കുക. അത്രത്തോളം നമസ്കാരത്തിന് ഒഴിവില്ല. പല സിറ്റുവേഷൻസ് ഉണ്ട്, അതായത് നമ്മൾ ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ പഠിക്കുന്ന കാനഡയിലാണ് ഇപ്പം എൻ്റെ സിറ്റുവേഷൻസ്. അതായത് നമുക്ക് ക്ലാസ്സസ് ഉണ്ട്, ക്ലാസ്സസിൻ്റെ സമയത്ത് ഇപ്പം നമസ്കരിക്കാനുള്ള സൗകര്യം ഇപ്പം അവിടെ എന്ന് വെച്ചാൽ എല്ലായിടത്തും നമസ്കരിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു മുസല്ല കരുതുക, നമ്മുടെ കയ്യിൽ ബാക്കിൽ ഒരു മുസല്ല കരുതുക. ഉളുവിൽ മാക്സിമം ഉളുവായിട്ട് നമ്മൾ പുറത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും, ഉളുവായിട്ട് മാക്സിമം ഉളുവയും പോകാം. ഇല്ലെങ്കിൽ നമുക്ക് എല്ലായിടത്തും വാഷ്റൂമിൻ്റെ സൗകര്യമുണ്ട്, ഉളു ചെയ്യാനുള്ള സൗകര്യം എല്ലായിടത്തും. മുസല്ല കയ്യിൽ കരുതുക, നമ്മൾ എവിടെ ബാങ്കെടുക്കുന്ന സമയമാണ് അവിടെ മുസല്ല ഇട്ട് നമസ്കരിക്കുക. അതായത് നമുക്ക് അതായത് ശൗചാലയം വാഷ്റൂമും ഗ്രേവ് യാർഡും അല്ലാത്ത ഏത് സ്ഥലത്തും നമുക്ക് നമസ്കരിക്കാം, നമ്മുടെ മണ്ണിൽ ഏത് സ്ഥലത്തും നമസ്കരിക്കാം. നമ്മൾ എത്രത്തോളം ദീൻ അതായത് നമസ്കാരത്തിന് നമ്മൾ വില കൽപ്പിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ, അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവും. ഒന്നും നഷ്ടപ്പെടാനില്ല, ചെറിയൊരു ചിലപ്പോൾ 5-10 മിനിറ്റ് സ്പെയറിങ് ഫോർ 10 മിനിറ്റ്സ്, അത് ആർക്ക് വേണ്ടിട്ട്? അള്ളാഹ്ക്ക് വേണ്ടിട്ടല്ല, നമുക്ക് വേണ്ടിയിട്ടാണ്. ഇറ്റ് ഈസ് ബെനിഫിറ്റിംഗ് അസ്, ഇതായിട്ട് നമുക്ക് മാത്രമാണ് ഇത്. ഇത് അള്ളാഹ്ക്ക് യാതൊരു ഏറ്റക്കുറച്ചിലില്ല. അള്ളാഹിന്റെ ദീന് അള്ളാഹിന്റെ ഇസ്സത്തിന് നമ്മൾ അള്ളാഹു സുബ്ഹാന തആല പറയുന്നുണ്ട്, എന്റെ ഇസ്സത്തിന് നിങ്ങൾ ഇനി ചിലപ്പോൾ എന്ത് ചെയ്താലും എത്ര കൂടുതൽ ചെയ്താലും എന്റെ ഇസ്സത്ത് കൂടാൻ പോകുന്നില്ല, നിങ്ങൾ എന്ത് ചെയ്തില്ലെങ്കിൽ എന്റെ ഇസ്സത്ത് കുറയാനും പോകുന്നില്ല. അപ്പൊ നമസ്കാരത്തെ നമ്മൾ ഇപ്പം ഞാൻ പഠിക്കുന്ന കോളേജിൽ പ്രേയർ റൂം, അതായത് ഫെയ്ത്ത് റൂം, സാധാരണ എല്ലായിടത്തും മദേഴ്സ് ഫെയ്ത്ത് റൂം അങ്ങനെയൊക്കെ ആയിരുന്നു, അങ്ങനെയൊക്കെയാണ് ഉണ്ടാവാറ്. ഞാൻ പഠിക്കുന്ന കോളേജിൽ അങ്ങനെയുള്ള സെറ്റപ്പ് ഇല്ലായിരുന്നു. അപ്പം ഞങ്ങളുടെ ഒന്ന് രണ്ട് ആൾക്കാര് എന്ത് ചെയ്തെന്ന് വെച്ചാല് ഒരു ഞാന് പോയി ചോദിച്ച്, അപ്പൊ അവരെന്ത് ചെയ്ത് ഒരു കൗണ്ട് അത് ഒരു ചെറിയ റൂം നമുക്ക് ഒഴിവാക്കി തന്നു, എപ്പോ വേണം അവിടെ പോയി നിസ്കരിച്ചു എന്നുള്ളത്. അപ്പൊ നമുക്ക് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാല് അള്ളാഹു സുബ്ഹാനഹു വ തആല വഴി തുറന്നു തരും, ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വഴി തുറന്നു തരും. നമ്മുടെ ആഗ്രഹം പോലെ നമ്മൾ ദുആ ചെയ്യുക, നമസ്കരിക്കാൻ വേണ്ടിയിട്ട് സിറ്റുവേഷൻസ് തരാൻ വേണ്ടിയിട്ട് അള്ളാഹു ദുആ ചെയ്യുക. കാര്യമായിട്ട് ഹദീസ് വരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടേതായ ഉഹ്റകളെന്ന് തന്നെ പറയുന്നു, ഇരുളുകളിൽ മസ്ജിദുകളിലേക്ക് നടന്നു പോകുന്നവരെ നാലു ഭാഗത്ത് പരന്നു നിൽക്കുന്ന പ്രകാശം കൊണ്ട് ഖിയാമത്ത് നാളിൽ അള്ളാഹു പ്രകാശിപ്പിക്കുന്നതാണ്. ഞാൻ കുറച്ച് ഹദീസുകൾ ഇനി കോട്ട് ചെയ്യാം. ഭയഭക്തിന്റെ കാര്യത്തില്, നമസ്കാരത്തിലുള്ള ഭയഭക്തിന്റെ കാര്യത്തില് അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ, ഖുർആന്റെ ആയത്തുകളിൽ വരുന്നുണ്ട്. അള്ളാഹു തആല പറയുന്നു, എല്ലാ നമസ്കാരങ്ങളും വിശിഷ്യ മധ്യ നമസ്കാരത്തെ, അതായത് അസർ കൃത്യനിഷ്ഠതയോടെ നമസ്കരി നിർവഹിക്കുക, അള്ളാഹുവിന്റെ മുമ്പിൽ മര്യാദയോടെ വിനയമുള്ളവനായി നിലയിൽ നിൽക്കുക. സൂറത്തുൽ ബഖറ. പിന്നെ ഒരു ഹദീസിൽ വരുന്നുണ്ട്, ഹദീസിന്റെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം അരുളിയതായി ഞാൻ കേട്ടു, ഏതെങ്കിലും ഒരു മുസ്ലിം ഫർള് നമസ്കാരത്തിന്റെ സമയം സമാഗതമായാൽ അതിനു വേണ്ടി നല്ല നിലയിൽ വുളു ചെയ്യുകയും പിന്നീട് നല്ല ഭയഭക്തിയോടെ നമസ്കരിക്കുകയും നമസ്കാരത്തിൽ റുക്കുവിനെ ശരിയായി നിർവഹിക്കുകയും ചെയ്താൽ അവൻ വൻപാപം വല്ലതും പ്രവർത്തിക്കുന്നത് വരെ ഈ നമസ്കാരം അവന്റെ കഴിഞ്ഞ പാപങ്ങൾക്ക് പരിഹാരമാകുന്നതാണ്. നമസ്കാരത്തിന്റെ ഈ മഹത്വം അവൻ എക്കാലവും ലഭിച്ചു കൊണ്ടിരിക്കുന്നതുമാണ്. മുസ്ലിമിന് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതായത് ഇതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാല് മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള മഹത്വവും ഭയവും അതിന്റെ വിവരണമാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയവും ഉണ്ടായിരിക്കുകയും അവയവങ്ങളിൽ അച്ചടക്കം നിലനിർത്തുകയും ചെയ്യലാണ്. മനസ്സിൽ അള്ളാഹിനെ കുറിച്ചുള്ള ഭയം, മഹത്വവും ഭയവും നമ്മൾ നിസ്കരിക്കുമ്പോൾ ഉണ്ടാണ്. നമ്മൾ ആരുടെ മുമ്പിലാണ് നിൽക്കുന്നുള്ളത്, അതായത് നമ്മുടെ മുമ്പിൽ ഒന്നുകിൽ അള്ളാഹ് നമ്മളെ കാണുന്നുണ്ട്, നമ്മൾ അള്ളാഹിനെ കാണുന്നുണ്ട്, ഏറ്റവും ചുരുങ്ങിയത് അള്ളാഹ് നമ്മളെ കാണുന്നുണ്ട് എന്നുള്ള ചിന്തയിൽ നമ്മൾ നിസ്കരിക്കുക. പിന്നെ അവയവങ്ങളിൽ അച്ചടക്കം നിലനിർത്തുക, ഖുശു കൊണ്ടുള്ള വിവക്ഷ, നൃത്തത്തിൽ നോട്ടം സുജൂദിന്റെ സ്ഥാനത്തേക്കും റുക്കുവിൽ കാലിന്റെ വിരുകളിലേക്കും, സുജൂദിൽ മൂക്കിലും ഇരുത്തത്തിൽ മടിയിലും നോട്ടം പതിപ്പിക്കുകയും ഭയഭക്തിയിൽപ്പെട്ടതാണ്. ഇത് ഭയങ്ങൾ ഖുർആനിലാണ് ഇതിന്റെ വിവരണം വന്നിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു ഇതിന്റെ ഈ നിസ്കാരം എന്ന് പറയുന്നത് വലിയൊരു ഭാഗമാണ്. ഇതിനെ കുറിച്ച് എത്രയോ വിവരിക്കാണ്ട് എന്റെ ഇതിന്റെ ഏത് രീതിയിൽ നമസ്കാരത്തിന്റെ ഏത് രീതിയിൽ നമസ്കരിക്കണം, കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല നമസ്കരിക്കാൻ വേണ്ടി പറഞ്ഞാണ് ഖുർആനിൽ ഏത് രീതിയിൽ നമസ്കരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അതിന്റെ ഹദീസുകൾ അതിനെ കുറിച്ച് കുറേ ഉണ്ട്, വലിയൊരു ടോപ്പിക്കാണ് ഖുർആൻ നമസ്കാരം എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ദീനനുസരിച്ച് ജീവിക്കുന്ന സമയത്ത് ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ഘടകമാണ് നമസ്കാരം എന്ന് പറയുന്നത്, ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകമാണ് നമസ്കാരം. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും അത് എങ്ങനെ ഏത് രീതിയിൽ നമസ്കരിക്കാൻ നമ്മൾ കൂടുതലായിട്ട് നഫൽ നമസ്കാരങ്ങൾ കൂടുതൽ പതിവാക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഭയഭക്തി എങ്ങനെ കൂട്ടാന്ന് വെച്ചാല് നഫൽ നമസ്കാരം സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക. അതിൽ നമ്മുടെ ഭയഭക്തി ഇങ്ങനെ കൂട്ടി കൂട്ടുക, ഖുശൂഉ, നമ്മുടെ പേടി, അച്ചടക്കം, ഇതിലൊക്കെ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസിൽ ചെയ്തിട്ട് തന്നെയാണ് അതിന്റെ മധുരം, അതിന്റെ എസ്നെസ് നമുക്ക് നെക്റ്റർ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വതആല കൃത്യനിഷ്ഠതയോടെ ഏത് സാഹചര്യം ഏത് സിറ്റുവേഷൻ ആട്ടെ നമുക്ക് നമസ്കാരം നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ കുറഞ്ഞ സമയമുണ്ട്. നമുക്ക് ഇതിനെ കുറിച്ച് പറയാൻ ഇത്ര കിട്ടുന്നില്ല, പരിമിതമായ സമയമാണ്. കുറെ ഏറ്റവും വലിയ ഭാവമാണ് ഇതിന്, ഇതിന് കുറേ പഠിക്കാനുണ്ട്. എനിക്കും എൻ്റെയും അറിവ് പരിമിതമാണ്. അപ്പൊ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടാവാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. ഞാൻ മാക്സിമം ഞാൻ എടുത്തത് കിതാബ് എന്ന് പറഞ്ഞത് തെരഞ്ഞെടുക്കപ്പെട്ട ഹദീസുകൾ എന്ന കിതാബ്, ഹദറത്ത് മൗലാന മുഹമ്മദ് യൂസുഫ് കാന്തലവി എഴുതിയ കിതാബാണ്. ഇതിന്റെ പരിഭാഷ മലയാളം പരിഭാഷ എഴുതിയത് മൗലാന അബ്ദുൽ ഷുക്കൂർ അൽ ഖാസിമിയാണ് ഇതിന്റെ പരിഭാഷ എഴുതിയത്. ഞാൻ മാക്സിമം എടുത്തത് മുസ്ലിം അഹമ്മദ് എന്നുള്ള ഹദീസുകൾ, അതായത് റിപ്പോർട്ട്സിൽ നിന്നാണ് എടുത്തത്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ക്വറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സൈറ്റിൽ പോസ്റ്റ് ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഈ സാലിഹായ അമലിനെ അള്ളാഹു സുബ്ഹാനഹു വതആല കബൂൽ ചെയ്തിട്ട് കാരണം
നിങ്ങൾക്ക് ഒരു സ്വാലിഹായ ഒരു അമല അള്ളാഹു ചെയ്യട്ടെ, ആമീൻ. അതുപോലെ തന്നെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലും എല്ലാ ഭാവങ്ങളും നേരുന്നുള്ളൂ. ഇൻഷാല്ലാ ഈ ഒരു സെഷന്റെ റെക്കോർഡിംഗ് രണ്ടു മൂന്ന് ദിവസങ്ങൾ കൊണ്ട് വെബ്സൈറ്റിന്റെ അകത്ത് TLM പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. TLM/light-upon-light എന്ന വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അടുത്ത സെഷൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയൊരു സെഷൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു സെഷൻ ആണ്. ബ്രദർ റൌഫ് ആണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത്. ഖുർആനെ കുറിച്ചാണ് നമ്മുടെ സെഷൻ അടുത്ത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ വഴി അള്ളാഹു അയച്ച് തന്ന ഒരു കലാമാണ്. ഖുർആനിന്റെ അമാനുഷികതയെ കുറിച്ച് അതിന്റെ അത്ഭുത സിദ്ധികളെ കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് അറിയാം. ഒരുപാട് മഹാനായ ആൾക്കാർ ഖുർആനെ കുറിച്ച് പഠിച്ചും ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ഖുർആൻ മനുഷ്യന് ഈ ലോകത്തും പരലോകത്തും പരലോക വിജയത്തിന് വേണ്ടി ഇഹലോകത്ത് എങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് എന്നുള്ള മാർഗദർശനമാണ് ഖുർആനിലൂടെ നമുക്ക് കാട്ടിത്തരുന്നത്. നിരവധി ആയത്തുകളും സൂറത്തുകളുമായി നീണ്ടുകിടക്കുന്ന ഖുർആൻ അതിന്റെ ഓരോ ആയത്തുകളിലും ഒളിഞ്ഞുകിടക്കുന്ന മഹത്തായ സന്ദേശങ്ങളുണ്ട്. ഇൻഷാല്ലാ ഈ ഖുർആന്റെ ജീവിതത്തെ കുറിച്ചുണ്ടാകുന്ന മാറ്റങ്ങളും എങ്ങനെയാണ് ഈ ഖുർആൻ നമുക്ക് മാറ്റം ഉണ്ടാകാൻ പോവുക എന്ന, എന്താണ് അതിന്റെ ബെനിഫിറ്റ്സ്, എങ്ങനെയാണ് ജീവിതത്തിൽ നമ്മൾ പകർത്തുക എന്നുള്ളതിനെ കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സെഷനാണ് അടുത്ത സെഷൻ ഉണ്ടാവുക. എല്ലാവരും നെക്സ്റ്റ് മൺഡേ ഈ സെഷൻ ജോയിൻ ചെയ്യുക. പരമാവധി നേരത്തെ പറഞ്ഞ പോലെ ഈ സെഷൻ എല്ലാവർക്കും ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുള്ള ആൾക്കാർക്കും ഷെയർ ചെയ്യുക. എല്ലാവരും ഈ സെഷൻ ഇവിടെ ഇരുന്നതിലും ഇത് ഇത്രയും സമയം കേട്ടതിനും വളരെ നന്ദിയുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.